ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകമായ സംരംഭങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിൽ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെർത്തിനടുത്ത് 19 മലയാളികൾ ചേർന്ന് ഒരു ഫാം നടത്തുന്നുണ്ട്. ഈ ഫാം തുടങ്ങിയതിന്റെ വിവരങ്ങളും ഇതിന്റെ പുരോഗതിയുമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളുമായി ജെയിംസ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നു.
നമസ്കാരം ജെയിംസ് ജോസഫ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ജെയിംസ് ജോസഫ്. അവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു ഫാം നടത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു ഒരു കൂട്ടം മലയാളികൾ ചേർന്നാണല്ലോ ഈ ഫാം നടത്തുന്നത്. ആദ്യം തന്നെ എന്ത് ഫാമാണ് ഇത് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാം.
ഞങ്ങൾ ഒരു 19 പേര് കൂടിയാണ് ഈ ഫാം നടത്തുന്നത്. 19 പേരും ഞങ്ങൾ ജസ്റ്റ് വെച്ചാൽ ഒരു ഇതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ആ സ്ഥലം മേടിക്കാൻ പോയത്. പക്ഷേ സ്ഥലം മേടിക്കാൻ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഈ ഫാർമറായിട്ടുള്ള പുള്ളിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എന്താ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്താ ഇങ്ങനെ ഒരു പരിപാടി, ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യത്തില്ല, കാരണം ഇതൊരു അഗ്രികൾച്ചർ ലാൻഡാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ ഓക്കെ എന്നാ പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. അപ്പൊ ഇത് 200 ഏക്കർ താഴെ സ്ഥലമുള്ള ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡാണ്. അപ്പൊ നേരത്തെ ഇതിന്റെ പ്രീവിയസ് ഓണർ ശരിക്കും പറഞ്ഞാൽ അയാൾ ഇവിടെ കുതിരകളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഞങ്ങളുടെ അയലോക്കത്തുള്ള ഫാമർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക്, കാരണം 19 പേരുണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ നമുക്ക് പോകാം ഇതിന്റെ അകത്ത്, ഒത്തിരി ഇത് ചെയ്യണ്ട, ഒത്തിരി നമ്മൾ എഫോർട്ട് എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഇത് തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങളിത് മേടിച്ചിട്ട് എനിക്ക് ഒരു 4 കൊല്ലത്തോളമായി. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 3 പ്രാവശ്യം അതായത് ജസ്റ്റ് മീറ്റിന് വേണ്ടിയിട്ടുള്ള പശുക്കളാണ് അവിടെ വളർത്തുന്നത്. അപ്പൊ ചെറിയ കിടാങ്ങളെ ഞങ്ങൾ മേടിക്കാൻ കിട്ടും ഇവിടുത്തെ ഇതുണ്ടല്ലോ ഈ ഡയറി ഫാം, അവരുടെ അവിടുന്ന് ഈ പശുക്കളെ ചെറിയ കിടാങ്ങളെ കിട്ടും, അതുങ്ങളെ മേടിച്ച് വളർത്തുകയാണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ആകെ എത്ര പശുക്കളെ വളർത്തുന്നുണ്ട്?
ഞങ്ങൾക്ക് അറൗണ്ട് 200 പശുക്കളെ, കാരണം ഇവിടുത്തെ നിയമപ്രകാരം ഞങ്ങൾക്ക് പറ്റുന്ന അത്രേ ഉള്ളൂ, 200 താഴെ പശുക്കളെ ഉള്ളു. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്ന ഒരു അറൗണ്ട് 1 ഏക്കറിന് 1 പശു എന്നുള്ള രീതിക്ക് ഇവിടുത്തെ രീതിക്ക് പറ്റത്തുള്ളൂ, കാരണം ഇവിടെ ഒത്തിരി നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
ഓക്കെ ഓക്കെ.
അപ്പൊ ആ ഒരു രീതിക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം മേടിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പേപ്പർ വർക്കും കാര്യങ്ങളും വേറെ ഒരു 1-2 കമ്പനിയായിട്ട് നെഗോസിയേഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ഇത് വിൽക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു ആദ്യം വാങ്ങിച്ചത്?
വിൽക്കാനായിട്ടുള്ള സാധ്യത അത് കണ്ടോണ്ടാണ് ഞങ്ങൾ അത് മേടിച്ചത്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആക്കാനായിട്ടുള്ള രീതിക്കാണ് ഞങ്ങൾ നടക്കുന്നത്. അതിന് വേണ്ടിട്ട് ഒരു 2 കമ്പനിയായിട്ട് ഞങ്ങൾ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് 200 ഏക്കർ കഴിയുമ്പോൾ കുറച്ച് റിസർവ്, ഗവൺമെന്റ് റിസർവ് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വരുന്ന വലിയ ലേക്കാണ്.
അപ്പം
ഇതിന്റെ അടുത്ത് തന്നെ ഹീറോൺ പോയിന്റ് എന്നും പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത്, അതായത് ഈ പ്രോപ്പർട്ടിയുടെ എൻഡില് ഞങ്ങൾ ഒരു 25 കോട്ടേജ് മാതിരി, അത് റെഡിമെയ്ഡ് ആയിട്ട് കോട്ടേജ് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാനായിട്ട് ഞങ്ങളൊരു കനേഡിയൻ ശരിക്കും അത് മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനിയായിട്ട് അവരുമായിട്ടൊരു കൊളാബറേഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു.
വിനോദസഞ്ചാരികൾക്ക് അവിടെ ഒന്ന് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ,
അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോഴുള്ള പശു വളർത്തൽ നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ.
പശു വളർത്തലിനെ, അതായത് ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ ആ പശു വളർത്തലിനെ മാറ്റിക്കൊണ്ട് ജസ്റ്റ് ആടിനെ മാത്രമാക്കാനായിട്ടുള്ള രീതിയിൽ, അതിന് അങ്ങനെ വരുമ്പോൾ അതിന്റെ ഫെൻസ് എല്ലാം മാറ്റണം. ഇപ്പൊ ഉള്ള, അതായത് പ്രോപ്പർട്ടിക്കകത്ത് ഈ പ്രോപ്പർട്ടി പല ഇത് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫെൻസ് വെച്ചിരിക്കുകയാണ്. കാരണം പശുക്കളെ ഓരോ 2 ആഴ്ച കൂട്ടുമ്പോഴും ഓരോ ഏരിയയിൽ നിന്ന് മറ്റേ ഏരിയയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിനുള്ള ഈ ഫെൻസ് എല്ലാം മാറ്റിക്കൊണ്ടോ ഞങ്ങള് അത്, ഈ ഇതുണ്ടല്ലോ ഇത് ഹജ്ജി സിസ്, അതായത് അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇയർലി ഉള്ള ഇതാണ് നടക്കുന്നത്. അപ്പൊ ആട് വളർത്തുമ്പോൾ ഒരു ഇയർലി, അതായത് ഹജ്ജ് സീസൺ വരുമ്പോൾ നമുക്ക് ഈ ഹലാൽ മീറ്റ് എന്നുള്ള ആ രീതിയിലേക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം പോകുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതില് പശുവിന് പുറമെ ഇപ്പോൾ ആടിനെയും വളർത്തുന്നുണ്ടോ?
ഇല്ല, അത് വളർത്താൻ തുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു പശു വളർത്തലിന്റെ കാര്യത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് അതിലുള്ള പശു ഇറച്ചിയൊക്കെ എങ്ങനെയാണ് വിൽക്കുന്നതും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് അവിടെ നടത്തുന്നത്?
ഇറച്ചി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ട്രേഡേഴ്സിനെ ട്രേഡേഴ്സിനൊക്കെ ഞങ്ങൾക്ക് ഈ എക്സ്പോർട്ട് അതേപടി പശുക്കളെ അതേപടി അവർ കൊണ്ടുപോവുകയാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവരെ നേരെ പശുക്കളെ അവർ ലോറിയും കൊണ്ട് വന്ന് ജസ്റ്റ് പശുക്കളെ അങ്ങ് കയറ്റിക്കൊണ്ട് പോവാണ്.
അപ്പൊ നമ്മൾ 19 മലയാളികൾ ചേർന്ന് നടത്തുമ്പോൾ അവിടെ ഫാമിൽ മലയാളികൾ ആയിട്ട് അവിടെ ആരൊക്കെയാണ് നിങ്ങളിലുള്ളത്? അവിടെ പിന്നെ മറ്റു ജോലിക്കാരുണ്ടോ? എങ്ങനെയാണ് അക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ആഴ്ചയിൽ ഒരാൾ വീതം ഞങ്ങൾ അവിടെ പോയി ഇതിന്റെ ഈ വാട്ടറും ഇതിനുള്ള വെള്ളത്തിന്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുഷ് ഫയർ എല്ലാം ഇതിന്റെ ഏരിയ കവർ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ആ മനുഷ്യർ തന്നെയാണ്, ഈ ഞങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള പുള്ളിക്കാരനാണ്. കാരണം ഇതിന്റെ ഈ റെയിനിങ് സീസണിൽ ഇത് പുല്ല് ഒത്തിരി കിളുത്ത് വരും. അപ്പൊ ഈ സമ്മർ തുടങ്ങുമ്പോൾ ഈ പുല്ല് കരിയും. അപ്പൊ ആ പുല്ല് കട്ട് ചെയ്തതും അതും എല്ലാം ചെയ്യുന്നത് അവരാണ്. പക്ഷെ അതിനുള്ള ഒക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ സമ്മർ സീസൺ വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുല്ല് നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ പോകും. ആ വീക്കിലെ ഒരാഴ്ചയിൽ ഒരാൾ വീതം ഞങ്ങൾ വീക്കെൻഡിൽ ഞങ്ങൾ പോകും.
ഓക്കെ ഓക്കെ.
പിന്നെ ഇതിനെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ മാതിരി ഇത് ഞങ്ങളൊരു 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ പോയി രണ്ട് പശുക്കളെ ഞങ്ങൾ തന്നെ തന്നെ കട്ട് ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങൾ 19 പേരും കൂടെ പോയി ഇത് കട്ട് ചെയ്യും. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലേ ഹീറോൺ പോയിന്റിൽ ലേക്കുണ്ട്, അവിടെ കയാക്കും എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഞങ്ങളൊരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് വീക്കെൻഡിൽ ഞങ്ങൾ അതും നടത്തുന്നു.
ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എത്രമാത്രം ഒരു ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്? ഇതുവരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ പശു വളർത്തൽ 19 പേര് കൂടെ നടത്തുന്നത് ഒരു ലാഭകരമായിട്ട് മാറുന്നുണ്ടോ?
അത് ഞങ്ങളാ ഇപ്പോഴുള്ള അത് ഓവർ ഒരു പ്രോഫിറ്റബിളിലേക്കല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഓക്കെ ഓക്കെ.
കാരണം എനിവേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓവർ പ്രോഫിറ്റ് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സൗദി ഇവിടുത്തെ ഈ ഓസ്ട്രേലിയ ഇത് വെച്ച് ഇവിടുത്തെ നിയമവും കാര്യങ്ങളും. കാരണം ഈ മീറ്റിംഗ് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ 1 ഏക്കറിന്റെ അകത്ത് എത്ര പശുക്കൾ വളർത്തും. അപ്പൊ അങ്ങനെയുള്ള ഇവിടുത്തെ നിയമപ്രകാരം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ അതുകൊണ്ട് ഓവർ ഇതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെക്കഴിഞ്ഞ് ഉപരി നമുക്ക് ഞങ്ങളുടെ പ്രോഫിറ്റ് എല്ലാം ഞങ്ങൾ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് ആണ്.
എവിടെയായിട്ടാണ് ഈ ഫാം നടക്കുന്നത്?
ഞങ്ങളുടെ പെർത്തിനടുത്താണ്. പെർത്തിൽ നിന്നും കറക്റ്റ് ഒരു 90 കിലോമീറ്റർ ദൂരെയാണ്. പെർത്തിന്ന് കുനാന ഫ്രീവേ സ്ട്രെയിറ്റ് കുനാന ഫ്രീവേയില് പെർത്തിന്റെ സൗത്തിൽ 90 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഈ മെയിൻ റോഡിന്റെ കുനാന ഫ്രീവേ കഴിയുമ്പോൾ ഫോറസ്റ്റ് ഹൈവേ ആണ്. ഫോറസ്റ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. ഞങ്ങളൊരു ട്രസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. കോട്ടയം ഫ്രണ്ട്സ് ട്രസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കോട്ടയം ഫ്രണ്ട്സ് ക്ലബ് എന്നും പറഞ്ഞു.
ഓക്കെ. അതിന്റെ സ്ഥലത്തിന്റെ പേരെന്താണ്?
വെസ്റ്റ് കൂളപ്പം.
ഓക്കെ ഓക്കെ.
വെസ്റ്റ് കൂളപ്പം ജസ്റ്റ് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. മാക്സിമം 1 മണിക്കൂർ ഇല്ല, അതിനുള്ളിൽ നമുക്ക് അവിടെ.
പിന്നെ അതുകൂടാതെ പശുക്കളൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കേണ്ടി വരില്ലേ? കിടാങ്ങളെയൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ?
കിടാങ്ങളെ വാങ്ങിക്കുകയാണ്. ഈ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈ ഫാം ഉണ്ട്, ഡയറി ഫാം ഉണ്ട് അവിടെ അടുത്ത് തന്നെ. അവിടുന്ന് എനിക്ക് തോന്നുന്ന 30-35 കിലോമീറ്റർ ഉണ്ട്. അപ്പം അത് അവിടുന്ന് മേടിക്കുന്നതാണ്. അത് മിക്കവാറും ഞങ്ങളുടെ ഈ നെയ്ബർ തന്നെ അവർ മേടിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ മേടിക്കുകയാണ്. അപ്പൊ അതിന്റെ പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുകയാണ്.
ഓക്കെ.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ബർ ആണ് ഞങ്ങളെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും അവരാണ് ഞങ്ങൾക്കുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തത്. ഈവൻ ഞങ്ങളെ പശുക്കനെ ഞങ്ങളെ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോഴത്തേനും ഈ പശുക്കളെ കൊന്ന് കെട്ടി തൂക്കി എല്ലാം ചെയ്തു തരുന്നവരെ അവരാണ്. മാൻ പവർ ഒക്കെ നമ്മുടെ 19 പേരുണ്ട്, മാൻ പവറിൽ ഒക്കെയാണ്. പക്ഷെ ഒത്തിരി മെഷീനറിയും കാര്യങ്ങളും ഇപ്പം ഈ ഇത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം മെഷീനറി ഇപ്പം ഈ പറഞ്ഞില്ലേ പുല്ല് വെട്ടി നമ്മുടെ നാട്ടിൽ വൈക്കോല് വെട്ടി കെട്ടി വരുന്ന മാതിരിയാണ് ഈ പുല്ല് കെട്ടി. അങ്ങനെയുള്ള മെഷീനറിയും കാര്യങ്ങളും അവരുടെ കയ്യിലല്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതെല്ലാം അവരാണ് ഇത് ചെയ്തു തരുന്നത്.
ഓക്കെ ഓക്കെ.
ഇല്ല അതിലേക്ക് പോകുന്നു, പാലിലേക്ക് അതിൽ അത്രയും നമ്മൾ വളർത്തുന്നതല്ല. നമ്മൾ മാക്സിമം 12 അല്ല 18 മാസത്തിനുള്ളിൽ ഈ ഇതിനെ വിൽക്കുകയാണ്. ആ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതായത് ഒരു പറയുന്ന വലിപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 36 വയസ്സ് ആ 36 മാസം എന്നുള്ള രീതിക്ക് വേണം. അതിന് മുമ്പ് തന്നെ 24 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള പശുക്കളുടെ വില കുറയാണ്. അതുകൊണ്ട് മാക്സിമം 12 മാസം തൊട്ടല്ല 18 മാസം അതിനുള്ളിൽ ഇതിന്റെ വലിപ്പം, അതുപോലെ ഇതിന്റെ വലിപ്പം കൂടെ വലിപ്പമാകണല്ലോ, കാരണം നമുക്ക് വിൽക്കാൻ പറ്റിയില്ല. ആ വലിപ്പം ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ എപ്പോ നേരത്തെ വലിപ്പം ആവുന്ന അന്നേരം നമ്മൾ ഇത് ചെയ്യാണ്.
അതിന്റെ അകത്ത് നിങ്ങൾ മലയാളികൾ 19 പേരെങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു? എല്ലാവരും വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉള്ളവർ തന്നെയാണോ?
എല്ലാരും ഇവിടെ തന്നെ പെർത്തിലുള്ളവരാണ്.
ഇതുകൂടാതെ ഇത് 19 പേര് കൂടെ വാങ്ങിക്കുമ്പോൾ എത്ര എത്ര ഡോളറിനാണ് അല്ലെങ്കിൽ ഇതിന്റെ വില എത്രയാണ് ഇത് വാങ്ങിക്കുമ്പോൾ?
അത് 1 മില്യന് മുകളിലായി ഞങ്ങൾ മേടിക്കുമ്പോൾ, ഈ സ്ഥലം മേടിക്കുമ്പോൾ.
1 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിക്ക് 19 പേരായിട്ട് തിരിച്ച് വാങ്ങിക്കുമ്പോൾ ഒരു 50,000
അമ്പതിന് മുകളിലായി.
$50,000 അധികം ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഈ ഒരു സംരംഭത്തിലേക്ക്
ഇറങ്ങുകയാണ്.
വളരെയധികം നന്ദി ജെയിംസ് ജോസഫ്. ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിനായി വിശദീകരിച്ചു.
താങ്ക് യു ഡെന്നിസ്, നിങ്ങൾ അവസരം തന്നതിന്.